ധന്യനായ അതിപരിശുദ്ധനായ കർത്താവിന്റെ ധന്യനാമത്തിൽ ധന്യരായിരിക്കുന്ന നിങ്ങൾക്ക് എളിയവനായ ഞാൻ വന്ദനം പറയുന്നു. നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ കൃപ നൽകിയ സർവകൃപാലുവായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായിട്ട് ചില വേദഭാഗങ്ങൾ വായിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 5:23 ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. തുടർന്ന് എബ്രായ ലേഖനം 12:15 ആദ്യ ഭാഗം, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കാതിരിക്കാൻ സൂക്ഷിപ്പിൻ. See that no bitter root grows up in you to cause trouble and defilement. നമ്മുടെ തലകളെ വണക്കം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന വാത്സല്യ കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിനായി സ്തോത്രം. സർവവ്യാപിയായി സർവശക്തനായി സകലവും നിർവഹിക്കുന്ന ദൈവമേ, അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കരുണയുള്ള കർത്താവ്, ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ഞങ്ങളാകേണ്ടതുപോലെ ആകുവാൻ നീ കൃപ ചെയ്യണമേ. നീ ഞങ്ങളെ കാണുന്നത് പോലെ ഞങ്ങൾക്ക് ഞങ്ങളെ കാണുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, സൗമ്യമായി നീ ഞങ്ങളോട് സംസാരിക്കണമേ. നീതിയുടെ വലങ്കയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ദൈവത്തിന് നന്ദിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വായിച്ചതായ വേദഭാഗങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവ സന്നദ്ധയിൽ നിങ്ങളുടെ വഴിപാടുമായി വരുമ്പോൾ നിങ്ങളുടെ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ട് എന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് കഴിക്കുന്ന കാര്യം നിർത്തിവെച്ച് ആദ്യം ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നീട് വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. അടുത്ത വേദഭാഗത്തിന്റെ സാരാംശം, വല്ല കയ്പുള്ള വേരും മുളച്ചിട്ട് അനേകരതിനാൽ മലിനപ്പെട്ടു പോകുവാൻ ഇടവരാതിരിക്കാൻ സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രണ്ട് വേദഭാഗങ്ങളെ ആധാരമാക്കി ചില മിനിറ്റുകൾ സംസാരിപ്പാൻ എളിവനായ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കയ്പുള്ള വേര് വീട്ടിലും സഭയിലും രാജ്യത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ആപത്ത് വളരെയാണ്. സമാധാനം വീട്ടിൽ നിന്നും സഭയിൽ നിന്നും വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുവാനുള്ള ഏക കാരണം കയ്പ് മുളയ്ക്കുക എന്നുള്ളതാണെന്ന് ജീവിതത്തിന്റെ വിവിധ തുറകളിൽ ജീവിക്കുന്ന നമുക്ക് ജീവിത അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. കയ്പാണ് ജീവിതത്തിൽ ഏത് പ്രശ്നത്തിന്റെയും ആദ്യ കാരണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് ആരംഭിച്ചത് സ്വർഗത്തിലാണ്, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള വസ്തുതയും ഒരു വസ്തുതയാണ്. ദൈവത്തിന് മഹത്വം. കയ്പ് ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും മുളയ്ക്കാമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവിധ നിലകളിലുള്ളതായ സംഭവങ്ങൾ നമ്മളെ മനസ്സിലാക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ ആദ്യം കയ്പ് മുളച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ആരാധന യോഗത്തിലാണ്. ജ്യേഷ്ഠനും അനുജനും ആരാധിക്കുവാൻ വന്നു. തങ്ങൾക്ക് ലഭിച്ചതായ അറിവത്ത് സർവശക്തനായ ദൈവത്തിന്റെ സന്നദ്ധയിൽ യാഗം കഴിക്കുവാൻ ആരാധിക്കുവാൻ വന്നപ്പോൾ ജ്യേഷ്ഠന് അനുജനോട് കയ്പ് തോന്നി അനുജന്റെ കഴുത്തിൽ നിന്നും തല വേർപെടുത്തി. ലോകത്തിലെ ആദ്യ സംഭവം ഏകസത്യ ദൈവത്തെ ആരാധിക്കുവാൻ വന്ന ആദ്യത്തെ ആരാധന യോഗത്തിൽ നടന്നു എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ അനേക കാര്യങ്ങൾ എടുത്ത് സംസാരിക്കാനുണ്ടെങ്കിലും ഓടിച്ച് ചില സംഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആരാധന യോഗത്തിൽ കയ്പ് മുളയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിന് മഹത്വം. പാട്ടുപാടിയാൽ കയ്പ് മുളയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില സംഭവങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്നു. മറുഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കയ്പ് മുളച്ചതായി വേദപുസ്തകത്തിലുണ്ട്. ഇങ്ങനെ കോട്ടേജ് മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ കയ്പ് മുളച്ചതായി വേദവസ്തുവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസൂയ കൊണ്ടും വൈരാഗ്യം കൊണ്ടും വിവിധ നിലകളിൽ കയ്പ് മുളച്ചതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാവീദും ശൗലും ഒരുമിച്ച് പെരിശരെ തകർത്തതിനു ശേഷം വരുമ്പോൾ അവരെ സ്വീകരിക്കുവാൻ വന്നതായ സ്ത്രീകൾ വെറുതെ ഒരു പാട്ടുപാടി. ശൗലായിരത്തെ കൊന്നു, ദാവീദോ 10,000. ഒരു വട്ട പൂജ്യം ശൗലിനെയും ദാവീദിനെയും ശത്രുക്കളാക്കി മാറ്റി. ഒറ്റ പൂജ്യത്തിന് സ്ത്രീകളുടെ വാക്കിൽ അവരുടെ നാവിൽ നിന്നും വന്നതായ ഒരു സീറോയ്ക്ക് ദാവീദിന്റെ നേരെ കുന്തമോങ്ങുവാൻ കാരണമായി ഭവിച്ചു എന്ന് നാം ഓർക്കണം. വളരെ നന്നായി പാടിയ പാട്ടിൽ അന്തർഭവിച്ചതായ ഒരു ചെറിയ സീറോയുടെ വ്യത്യാസം ദാവീദിനെ ചൂരനോട് ചേർത്ത് കുത്തിക്കൊല്ലുവാൻ ശൗലിനെ പ്രേരിപ്പിച്ചതിന് കാരണമായി ഭവിച്ചു എന്ന് നാം ഓർക്കണം. See that no bitter root grows up in you to cause trouble and defilement. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കയ്പ് മുളയ്ക്കാനുള്ള സാധ്യതയുണ്ട്. മറുഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കയ്പ് മുളച്ചതായി അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നു. ശമരിയ ദൈവത്തിന്റെ വചനം കേട്ടു, അവര് ദൈവസന്നിധിയിൽ വന്നു എന്നറിഞ്ഞ് അപ്പോസ്തലന്മാർ അവിടെ ചെന്ന് സ്നാനപ്പെട്ടവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ മറുഭാഷയിൽ സംസാരിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വന്നതായ ശിമോന്റെ ഉള്ളിൽ കയ്പ് മുളച്ചതായി 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനും മറ്റുള്ളവരുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ വലിയത്താത്മാഭിഷേകം പ്രാപിക്കേണ്ടതിന്, അന്യഭാഷയിൽ അവർ സംസാരിക്കേണ്ടതിന് ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞുകൊണ്ട് പണവുമായി ചെല്ലുമ്പോൾ നീ വല്ലാത്ത കയ്പുള്ള പേരിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ പത്രോസ് അവനെ ശാസിക്കുന്നതിന് കാരണമായി തീർന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ കർത്താവിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ ബെഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ ഭവനത്തിൽ കൊടുത്തതായ വിരുന്നിൽ വിശുദ്ധനായ ലാസറിന്റെ സഹോദരി സ്വച്ഛ ജലമാംസി ദൈവവുമായി കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിപ്പാനും ആരാധിപ്പാനും വന്നപ്പോൾ സഹോദരന്മാരുടെയിൽ കയ്പ് മുളച്ചു എന്നുള്ളത് ഓർക്കണം. അന്നു തന്നെ യൂദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കർത്താവിനെ കാണിച്ചെടുക്കുവാൻ 300 വെള്ളിക്കാശിന്റെ ദശാംശം വാങ്ങിച്ചു എന്നുള്ളതും നാം ഓർക്കേണ്ടതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയെത്ര കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതേസമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കയ്പ് മുളച്ചതായി വേദപുസ്തകത്തിലുണ്ട്. കർത്താവിന്റെ അടുത്ത് ശബരി മക്കളുടെ അമ്മ വന്ന് പറഞ്ഞു, ഈ മക്കളിൽ ഒരുവനിടത്തും വലത്തിരിക്കുവാൻ നീ വരം നൽകണമെന്ന് അപേക്ഷിച്ചപ്പോൾ കയ്പ് മുളച്ചു എന്നോർക്കണം. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ആത്മീയ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും കയ്പ് മുളയ്ക്കാനുള്ള സാധ്യത വളരെയാണ്. ഈ കയ്പ് മുളയ്ക്കുന്ന വ്യക്തിക്ക് ദൈവസന്നിധിയിൽ വരുവാൻ അവകാശമില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ യഥാർത്ഥ ക്രിസ്തീയ അനുഭവമുള്ള ഭവനങ്ങളില്ലാത്തതിന്റെ കാരണം, ക്രിസ്തീയ അനുഭവങ്ങളിൽ യഥാർത്ഥ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ കഴിയാത്ത സഭകൾ ഉളവായി വരുവാനുള്ള കാരണം, ഒരു സഭ പത്തായി പിരിയുവാനുള്ള കാരണം, ഈ പട്ടണത്തിൽ ദൈവവചനം ശരിയായി ഘോഷിക്കുവാൻ കഴിയാത്തതിന്റെ മൂലകാരണം, പെന്തിക്കോസ് പ്രസ്ഥാനം അതിന്റെ അളവിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം, ഈ മൂല കാരണം കയ്പുള്ള പേരാണെന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഒരു നോട്ടീസിൽ ആദ്യം പേര് വെക്കുന്ന എന്റെ പേര് വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്പ് മുളച്ച് പ്രസംഗിക്കാത്ത ബോധ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. സമയം എനിക്ക് വേദിയിൽ ഉന്നതമായ സ്ഥാനം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമയം ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭ്യമായിട്ടുള്ള സമയത്തിന്റെ പേരിൽ കയ്പ് മുളച്ചതിനെ കുറിച്ച് എനിക്കറിയാം. ഇങ്ങനെ ഏതേത് കാര്യങ്ങളിലാണ് കയ്പ് മുളയ്ക്കുന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇന്ന് രാത്രി ഈ കയ്പുള്ള വേരിനെ കുറിച്ച് സംസാരിപ്പാൻ എളിവനായ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. കയ്പുള്ള വേര് ഉള്ള ഭവനത്തിൽ പ്രാർത്ഥിക്കുവാൻ പാടില്ല. കയ്പുള്ള വേരുള്ളതായ ഒരു സഭയിൽ ആരാധന നടത്തുവാൻ പാടില്ല. കയ്പുള്ള ഒരു സഭ സുവിശേഷീകരണത്തിൽ മുന്നോട്ട് വരുവാൻ പാടില്ല. ഇതുവരെയും സ്വർഗം കേൾക്കാത്ത അനേക പ്രാർത്ഥനാ മീറ്റിങ്ങുകളും അനേക ആരാധനാ യോഗങ്ങളും ഈ പട്ടണത്തിലും മറ്റു പട്ടണങ്ങളിലും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടെന്നുള്ള വസ്തുത ഓർക്കണം. എന്തുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരമുള്ളതായ ക്രിസ്തീയ അനുഭവം നമ്മുടെ ക്രിസ്തീയ ആരാധനകൾ ലഭിക്കാത്തതെന്ന് ചോദിച്ചാൽ, നാം വചനപ്രകാരം ദൈവത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ദൈവിക വചനപ്രകാരം ദൈവത്തെ മാനിക്കാത്തതുകൊണ്ടാണെന്ന് നാം ഓർക്കണം. ദൈവത്തിന് മഹത്വം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കാൻ വരുന്നതിന് മുമ്പ് കയ്പ് നിങ്ങളോട് നിങ്ങൾക്ക് ആരോടെങ്കിലും തോന്നിയാൽ, ആർക്കെങ്കിലും നിങ്ങളോടോ നിങ്ങൾക്ക് ആരോടെങ്കിലുമോ തോന്നിയാൽ നിങ്ങൾ ആരാധന കഴിക്കണ്ട. ഞാൻ പലപ്പോഴും പാസ്റ്റേഴ്സിനോട് പറയാറുണ്ട്, നമ്മുടെ ആരാധനാ സമയത്ത് ആദ്യത്തെ പാട്ട് പാടുന്നതിന് മുമ്പ് പാസ്റ്റർ എഴുന്നേറ്റൊന്ന് പറയണം, ഭാര്യയും ഭർത്താവും മക്കളും കുഞ്ഞുങ്ങളും സഹോദരന്മാരും തമ്മിൽ കയ്പുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിച്ച് എല്ലാവരും അന്യോന്യം വിശുദ്ധ ചുംബനം ചെയ്ത് അന്യോന്യം കൈകൊടുത്ത് സ്ത്രീകൾ സ്ത്രീകൾ തമ്മിലും സഹോദരന്മാർ സഹോദരന്മാർ തമ്മിലും കൈ കൊടുത്തതിന് ശേഷം ആദ്യത്തെ പാട്ടുപാടുന്ന ഒരു സഹായവും നടന്നാൽ അടുത്ത ദിവസം അതിന്റെ ഭിത്തികൾ പൊളിച്ചു മാറ്റി പണിയേണ്ടി വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തുറയിൽ എപ്പോഴെങ്കിലും കയ്പ് മുളച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിന് മഹത്വം. ഒന്ന് രണ്ട് അവസരങ്ങളിൽ കയ്പ് മുളച്ചതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കയ്പ് മുളയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം വെച്ചിരിക്കുന്ന യോഗ്യത തൂങ്ങിച്ചാകാനാണ്. തൂങ്ങിച്ചാകാനുള്ള ഒരു യോഗ്യതയുമായി ദൈവസന്നിധിയിൽ വരുവാൻ ദൈവജനം ആവശ്യപ്പെടുന്നില്ല. ദൈവത്തിന് മഹത്വം. കയ്പ് മുളച്ചവരുടെ ജീവിതത്തിൽ ഒന്നുകിൽ സ്വയം മരിക്കുകയോ തൂങ്ങിച്ചാകുകയോ ചെയ്തതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഹിതോഫൽ എന്ന് പറയുന്നതായ ബുദ്ധിമാനായ മനുഷ്യൻ ദാവീദിന്റെ രാജ്യത്ത് തന്റെ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയായിരുന്നു അഹിതോഫൽ. അഹിതോഫലിന്റെ ആലോചന ദൈവത്തിന്റെ ആലോചനയായി ദാവീദും അബ്സലോമും പ്രാപിച്ചിരുന്നു എന്ന് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. തന്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു ആലോചനയും വ്യർത്ഥമായി പോയില്ല എന്ന് അവിടെ കാണാൻ കഴിയും. ഈ അഹിതോഫലിന്റെ കൊച്ചുമകളാണ് ബത്ത്ശേബ. അഹിതോഫലിന്റെ മകനാണ് ഏലിയാം. ഏലിയാമിന്റെ മകളാണ് ബത്ത്ശേബ. ബത്ത്ശേബയെ ലഭിക്കാൻ വേണ്ടി ദാവീദ് ചെയ്തതായ മാർഗം പ്രൈം മിനിസ്റ്ററായ അഹിതോഫലിന് രസിച്ചില്ല. കൊച്ചു മരുമകനെ ചതിവിൽ കൊന്നതിന് ശേഷം കൊച്ചുമകളെ ഭാര്യയായി സ്വീകരിച്ച ദാവീദിനോട് കയ്പ് മുളയ്ക്കുവാൻ ആ സംഭവം ഇടയായിട്ടുണ്ട്. എന്നാൽ പുറമേ കാണിക്കാതെ എല്ലാ ദിവസവും വരുമ്പോൾ തിരുമനസ് ഉണർത്തിച്ചുകൊണ്ട് അഹിതോഫൽ ഏതാണ്ട് 30 വർഷം ഈ ദാവീദിനോടുകൂടെ ഭരണഭാരത്തിൽ പങ്കുയർന്നു എന്ന് നാം ഓർക്കണം. 30 സംവത്സരം. 30 സംവത്സരത്തിന് ശേഷം താൻ വയസ്സനായി, ഇനിയും തനിക്ക് പഴയതുപോലെ ഒരു യോദ്ധാവിനെ പോലെ യുദ്ധം ചെയ്യുവാൻ കഴിയില്ല എന്നുള്ളതായ നില വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അബ്സലോമിന്റെ അടുത്തേക്ക് വന്നു. അബ്സലോമിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. നീയാണ് ഇനിയത്തെ രാജാവായി തീരുവാൻ യോഗ്യത നേടിയിട്ടുള്ളത്, ആയതുകൊണ്ട് ഞാൻ പറയുന്നതായ ആലോചന നീ കേൾക്കണമെന്ന് പറഞ്ഞ് അബ്സലോമിനെ അഹിതോഫൽ വശത്താക്കി. 2 ശമൂവേൽ 16:17-18 നാം വായിച്ചു നോക്കേണ്ടതാണ്. ദൈവത്തിന് മഹത്വം. അവിടെ അബ്സലോമിന്റെ അടുത്ത് വന്നതിന് ശേഷം അഹിതോഫൽ പറയുകയാണ്, നിന്റെ അപ്പനെ കൊന്നതിന് ശേഷം നിന്നെ രാജാവാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആയതുകൊണ്ട് ഇന്ന് രാത്രി 12,000 ആളുകളോടുകൂടെ ഞാൻ പുറപ്പെടുകയും ദാവീദിനെയും അവന്റെ കൂടിലുള്ള ആടുകളെയും പ്രവിപ്പിച്ചതിന് ശേഷം ദാവീദിനെ വെട്ടിക്കൊന്ന് അവനെ മാത്രം കൊന്നതിന് ശേഷം നിന്നെ ഞാൻ ഭാര്യയാക്കും എന്ന് പറഞ്ഞ് കൂട്ടുകെട്ടുണ്ടാക്കി. ഈ കയ്പിന് കാരണം എന്താണെന്ന് നാം ആലോചിച്ചു നോക്കണം. ഇദ്ദേഹത്തിന് 30 വർഷം മുൻപ് ഈ കയ്പ് തോന്നിയത് വാസ്തവത്തിൽ ന്യായീകരിക്കാവുന്ന ഒരു വസ്തുതയാണ്. തന്റെ കൊച്ചു മരുമകനെ ചതിവിൽ കൊന്ന്, കൊച്ചു മരുമകളെ കരസ്ഥമാക്കിയ ഈ മനുഷ്യനെ എന്നെങ്കിലും കൊല്ലാതിരിക്കും എന്ന് അവൻ തീരുമാനിച്ചില്ല, എന്നെങ്കിലും കൊല്ലണമെന്ന് തന്നെ തീരുമാനിച്ചു. കയ്പ് മുളച്ചു, അത് വളർന്നു വന്നു, വർഷങ്ങളോളം എത്തി, തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ തക്കം നോക്കിക്കൊണ്ട് നിൽക്കുന്നതായ അഹിതോഫൽ. നമ്മളുടെ സഹപ്രവർത്തകരോട് നാമും ഇതുപോലെ തന്നെയാണ്. എത്ര നേതാക്കന്മാർ ഇതുപോലെ കാത്തുക സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. സമയം കിട്ടുമ്പോൾ അവന്റെ നെഞ്ചത്ത് തന്നെ വെട്ടുവാൻ നോക്കിയിരിക്കുന്ന അനേക നേതാക്കന്മാർ നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ ഇടകളിലുണ്ട്. സമയം കിട്ടുമ്പോൾ ഭർത്താവിന്റെ നേരെ കുന്ത വളക്കുവാൻ നോക്കിയിരിക്കുന്ന ഭാര്യമാർ വീട്ടിലുണ്ട്. സമയം കിട്ടുമ്പോൾ ഭാര്യയെ ശരിയാക്കുവാൻ തക്കം നോക്കിയിരിക്കുന്ന ഭർത്താക്കന്മാരുള്ള വീടുകൾ. ഇങ്ങനെ കയ്പ് മുളച്ച് വന്ന് അതിന്റെ സമയത്ത് അത് വളരെ ദുഃഖകരമായ പര്യവസാനത്തിൽ ചെന്നെത്തുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ അബ്സലോമിന്റെ കൂടെ അഹിതോഫലിൽ ചേർന്നപ്പോൾ അഹിതോഫലിൽ ഉണ്ടായിരുന്ന കയ്പ് അബ്സലോമിലും പ്രവേശിച്ചു എന്ന് നാം ഓർക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം അഹിതോഫലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ തീരുമാനിച്ചു. ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 2 ശമൂവേൽ, കാരണം സമയമില്ലാത്തതുകൊണ്ടാണ് എടുത്തു വായിക്കാത്തത്. 2 ശമൂവേൽ 17:16 അതിന്റെ 23-ാം വാക്യം. മതി, ഇനി 17:1. അഞ്ചാം വാക്യങ്ങൾ വായിച്ചേട്ടെ. പതിനേഴിന്റെ 14-ാം വാക്യം. മതി, ഇവിടെ കയ്പ് മുളച്ച് അത് പ്രായമായി, അതിന് പ്രവർത്തിക്കത്തക്ക സമയമായപ്പോൾ 12,000 ആളുകളോടുകൂടെ ദാവീദിനെ കൊല്ലുവാനുള്ളതായ പ്ലാൻ തയ്യാറാക്കി അത് അബ്സലോമിന് നന്നായി ബോധിച്ച സമയത്ത് ദൈവം അഹിതോഫലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ തീരുമാനിച്ചു. ഹൂശായി എന്ന് പറയുന്നതായ മറ്റൊരുവനെ അബ്സലോമിന്റെ അടുത്തേക്ക് അയച്ച് മറ്റൊരു ആലോചന പറഞ്ഞു കൊടുക്കുകയും അഹിതോഫലിന്റെ ആലോചനയേക്കാൾ ഹൂശായിയുടെ ആലോചന നല്ലതെന്ന് ഗ്രഹിച്ച് അഹിതോഫലിന്റെ ആലോചനയെ മറുത്തു കളഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ ദൈവം അബ്സലോമിനെ പ്രേരിപ്പിച്ചു. തന്മൂലം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കാം. 17-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. മതി, നോക്കുക, ഒരു പ്രത്യേക സംഭവത്തിന്റെ മുകളത്ത് തന്റെ രാജാവിനോടുകൂടെ 30 വർഷം അടുത്ത കസേരയിൽ ഇരുന്ന് ഭരിച്ച വ്യക്തി ഒരു ചെറിയ സംഭവത്തിന്റെ മുഖത്ത് ഹൃദയത്തിൽ കരുതിക്കൊണ്ടതായ കയ്പ് അത് വളർന്ന് പന്തലിച്ച് വലിയ കാഞ്ഞിരമായി തീർന്ന് ആ മരത്തിൽ അവസാനം താൻ തൂങ്ങി മരിച്ചു എന്ന് എഴുതിയിരിക്കും ദൈവത്തെ മഹത്വം. ഇനി അബ്സലോമിന് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. 2 ശമൂവേൽ 18:9 അവസാന ഭാഗം. ദൈവത്തിന് മഹത്വം. കയ്പ് മുളച്ചവനും കാഞ്ഞിരമരത്തിൽ തൂങ്ങി, കയ്പ് ഒരുവനിൽ നിന്നും മറ്റൊരുവനിൽ പ്രവേശിച്ചവനും തൂങ്ങി എന്ന് നാം വായിക്കണം. അടുത്ത വ്യക്തിയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ശൗലോ 1,000 പേരെ കൊന്നു, ദാവീദോ 10,000 പേരെ കൊന്നു എന്ന് പറഞ്ഞ് ഒരു 0 വ്യത്യാസത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ കൊണ്ട്, പാട്ടിന്റെ ട്യൂൺ കൊണ്ട് ശൗലിന് ഉണ്ടായതായ കയ്പ് മുളച്ച് അവസാനം സ്വന്തം വാളിൽ വീണ് മരിക്കുവാൻ താൻ ഇടയായി തീർന്നു എന്നുള്ള കാര്യവും നാം ഓർക്കണം. അടുത്തതായി എസ്തറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഈ രാജധാനിയിൽ 127 സംസ്ഥാനത്തിന്റെ പ്രൈം മിനിസ്റ്ററായി ശോഭിച്ചിരുന്ന ഹാമാന്റെ കാര്യമാണ്. ഹാമാനെ സംബന്ധിച്ചിടത്തോളം പുത്രസമ്പത്തുള്ളവനും ഉന്നത പദവി ലഭിച്ചവനുമായിരുന്നു. 127 സംസ്ഥാനത്തിൽ രാജാവ് കഴിഞ്ഞാൽ, ചക്രവർത്തി കഴിഞ്ഞാൽ എല്ലാ കാര്യവും നടത്തുവാൻ തക്കവണ്ണമുള്ള സകല അധികാരവും ലഭിച്ചു എങ്കിലും രാവിലെ രാജധാനിയിൽ വരുമ്പോൾ ആ ഗേറ്റിന്റെ അടുത്ത് ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് യഹൂദനായ വയസ്സനായ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട് മോർദേക്കായി. എല്ലാവരും എഴുന്നേറ്റ് മുണ്ടഴിച്ച് കൈകൂപ്പുമ്പോൾ മോർദേക്കായി മുണ്ടഴിച്ചിടുന്നില്ല എന്നുള്ള ഒരു കാരണം ഹാമാനെ കയ്പ് മുളയ്ക്കുവാൻ പ്രേരിപ്പിച്ചു എന്ന് ഓർക്കണം. ഇത്ര ഉന്നതനായ ഒരു വ്യക്തി ജീവിതത്തിൽ നശിക്കുവാനുള്ള കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കണം. 127 സംസ്ഥാനത്തിന്റെ ഉടമസ്ഥാവകാശവും അധികാരവും ഉന്നത പദവിയും മാന്യതയും വീടും ജീവിതത്തിന്റെ എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ച ഇദ്ദേഹം എല്ലാ ദിവസവും രാജധാനിയിൽ വരുമ്പോൾ തന്നെ ബഹുമാനിക്കുവാൻ മോർദേക്കായി മുതിർന്നില്ല, എഴുന്നേറ്റ് കുമ്പിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തനിക്ക് തൃപ്തിയില്ലാതെ കയ്പ് മുളയ്ക്കുവാൻ കാരണമായി. ആ കയ്പുമായി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യയായ സേരസിനോട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എടി കൊച്ചെ, നമുക്ക് 10 മക്കളുടെ കാര്യമൊക്കെ ശരി, ഇന്ന് ഈ 127 സംസ്ഥാനത്തിൽ ഞാൻ എന്ത് സംഭവം പറഞ്ഞാലും അത് നടക്കും, അതൊക്കെ ശരിയാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു സമാധാനവും ഇല്ല, തൃപ്തിയും ഇല്ല. ആ മൂർദ്ദേക്കായി ആ രാജധാനിയിൽ ഞാൻ ചെല്ലുമ്പോൾ, ഇരിക്കുന്നത് കാണുമ്പോൾ, അന്നത്തെ ദിവസം എന്റെ ഹൃദയത്തിന് യാതൊരു സ്വസ്ഥതയും ഇല്ല, മുണ്ടഴിച്ചിടുന്നില്ല എന്നുള്ള ഒറ്റക്കാരണം. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ സാറുമാരെയൊക്കെ കാണുമ്പോൾ പണ്ടൊക്കെ മുണ്ട് മടക്കി കുത്തിയിട്ടുള്ള കുട്ടികളൊക്കെ താഴ്ത്തിയിടും, ഏതാണ്ട് അതുപോലെയുള്ളൊരു കാര്യം. ഇങ്ങനെ ചെറിയൊരു നിസ്സാര കാര്യം, ഒരു തെണ്ടിയെ പോലെ കുത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ഇയാളെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തൃപ്തി വരാതെ ഉറക്കമൊഴിച്ച് ഭാര്യയോടും ബാക്കിയുള്ളവരോടും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹാമാനെ നമുക്ക് കാണുവാൻ കഴിയും. തലയണ മന്ത്രത്തിൽ സേരേസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, 50 മുഴമുള്ള ഒരു കഴുമരം ഉണ്ടാക്കാം. ഈ മൊർദ്ദേക്കായിയെ കണ്ട സമയത്ത് തന്നിൽ മുളച്ചതായ ആ കയ്പ് 50 മുഴമുള്ള ഒരു കഴിവരമാകുവാൻ പോവുകയാണ്. ഭാര്യമാരോട് രാത്രിയിൽ തലയണ മന്ത്രം ഓതുന്ന ഭർത്താക്കന്മാർ സൂക്ഷിക്കണം, തങ്ങൾക്ക് വേണ്ടി കഴിവരം ഉണ്ടാക്കുകയാണ്. ഓഫീസിലും മറ്റ് പ്രവർത്തന രംഗത്തും സഭയിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന സമയത്തും വല്ല ക്ലേശമോ കയ്പോ തോന്നിയാൽ ദയവചെയ്ത് ഭാര്യമാരോട് പറയരുത്, തീർച്ചയായും മുറ്റത്തൊരു കഴിവരം ഉയരും. ഓരോ ദിവസവും കഴിയുന്തോറും ഈ കഴിവരം ശക്തി പ്രാപിച്ചു, 50 മുഴമുള്ളതായ ഒരു കഴിവരമായി തീർന്നു. തീർന്നു കഴിഞ്ഞപ്പോൾ നേരെ രാജാവിന്റെ അടുത്ത് ചെന്നു. എന്തു പറഞ്ഞു? കാര്യം പറയാൻ ചെന്നു കഴിഞ്ഞപ്പോൾ തൂങ്ങിയതാരാണെന്ന് നമുക്കറിയാം, ഞാൻ അവിടെ വിസ്തരിക്കുന്നില്ല. ഒരു ചെറിയ സന്ദർഭത്തിൽ ഒരു പാവപ്പെട്ടവൻ, 127 സംസ്ഥാനത്തിലെ ഏതാണ്ട് 10-20 കോടി ജനങ്ങൾ ഉള്ളതായ വലിയ ഒരു രാജ്യത്തിന്റെ, ഒരു സാമ്രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ, ഒരു തെണ്ടിയായി സാധുവായ ഒരു മനുഷ്യൻ മുണ്ടഴിച്ചിടുന്നില്ല എന്ന് പറഞ്ഞ കാരണത്താൽ തന്റെ ഹൃദയത്തിൽ പൊങ്ങിയതായ കയ്പുവേരെ മുളച്ചു വന്ന് 50 മുഴമുള്ളതായ ഒരു കഴിവരമായി തീർന്ന് അതിൽ താനും തന്റെ 10 പുത്രന്മാരും തൂങ്ങിയെന്ന് നാം ഓർക്കണം. See that no bitter root grows up in you to cause trouble and defile many. നമ്മുടെ വീടുകൾ തകരുന്നത്, നമ്മുടെ കുടുംബം തകരുന്നത്, നമ്മുടെ സഭകൾ തകരുന്നത്, സുവിശേഷത്തിന്റെ വിഘാതമായിരിക്കുന്നത്, സ്വർഗം നമ്മുടെ തലമേൽ ഉരുകാതിരിക്കുന്നത്, അത്യുന്നതിന് മറവ് ലഭിക്കാതിരിക്കുന്നത്, സർവശക്തിന്റെ നിഴല് നമ്മുടെ മേൽ വരാതിരിക്കുന്നത്, ഇതിന്റെ കാരണം എന്താണ്? കയ്പാണെന്നുള്ള കാര്യം നാം ഓർക്കണം. ദൈവത്തിന് മഹത്വം തുറന്ന അനേക കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സമയം അനുവദിക്കാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഇതാ ബെഥാന്യയിലെ ഗ്രാമത്തിൽ ശിമോന്റെ വീട്ടിൽ സ്വച്ഛജടമാംസി തൈലവുമായി പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ആരാധിക്കാൻ വരുന്നതായ ലാസറിന്റെ സഹോദരി ആരാധന തുടങ്ങിയപ്പോൾ സഹോദരന്മാരായ ശിഷ്യന്മാരുടെ മനസ്സിൽ കയ്പ് മുളച്ചു. വലിയ മടിശീലയുമായി പുതിയ മടിശീലയുമായി വന്ന യൂതയ്ക്ക് വ്യാരമുണ്ടായിരുന്നു. ലാസറ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ ഇന്ന് തീർച്ചയായും മറിയാമ്മ വല്ലതും കൊണ്ടുവരും, അതെനിക്ക് കിട്ടും, അതുകൊണ്ട് താൻ അടുത്തതായി ചെയ്യേണ്ടതായ എല്ലാ വസ്തുക്കളുടെയും മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി ഒരു ചെറിയ കടലാസും പോക്കലിട്ട് വന്ന അദ്ദേഹം നേരെ വന്ന് ആരാധിക്കുന്ന സർവശക്തനായ സർവവല്ലഭനായ സർവത്തിന്റെയും പ്രാഹനായ കർത്താവിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ തന്റെ ഹൃദയത്തിൽ തോന്നിയ കയ്പ് മുളച്ചു. അന്ന് തന്നെ മഹാവിരോവിന്റെ അടുത്ത് ചെന്ന് 30 വെള്ളിക്കാശ് വാങ്ങിയെന്ന് ഓർക്കണം. ഇത് കാരണം ഈ ആരാധനയിൽ നിന്ന് ഇറങ്ങിയാണ് താന് ഈ കയ്പ് മൂലമാണ് താൻ പോയി അവസാനം തൂങ്ങി ചത്തു, തന്റെ കോടന് പുറത്തു വന്ന് ചത്തു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ കയ്പ് മുളച്ചവരെല്ലാം തൂങ്ങി ചത്തു എന്ന് ഓർക്കണം. സർവലോകത്തിന്റെയും കയ്പ് കാരണം നമ്മുടെ കർത്താവായ യേശുവും തൂങ്ങി മരിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ ജീവിതത്തിലെ ആ കാര്യം ഓർക്കുമ്പോൾ ഇനിയും മേലിൽ നിങ്ങളുടെ വഴിപാടുമായി ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്റെ സഹോദരനോട് കയ്പുണ്ടെന്ന് തോന്നിയാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇന്ന് ഈ ഫോർമുല ഫോളോ ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തുറന്ന സ്വർഗം മതി. ദൈവത്തിന് മഹത്വം, കാരണം സർവലോകത്തിലും സകല മനുഷ്യരുടെയും കയ്പ് കലക്കി ക്രൂശിൽ കയ്പായി കൊടുത്തു എന്ന് ഓർക്കുകയാണ്. ആ നാഥനാണ് പറഞ്ഞത്, ഇനിയും നിങ്ങൾ എന്റെ അടുത്തേക്ക് വരുമ്പോൾ കയ്പില്ലാത്തവരായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, കാൽവറി ക്രൂശിലേക്ക് നടന്നു പോകുന്ന നമ്മുടെ കർത്താവ് ഗെതസ്മനെ തോട്ടത്തിൽ തന്നെ പിടിക്കുവാൻ വരുമ്പോൾ 30 വെള്ളിക്കാശ് കൊടുത്തു ഒറ്റി കൊടുക്കുവാൻ വന്ന യൂദയെ കണ്ടപ്പോൾ യാതൊരു കയ്പില്ല. സ്നേഹിത വന്ന കാര്യമെന്ന് സ്നേഹിത എന്ന് പറഞ്ഞുകൊണ്ട് കവളിൽ ചുഞ്ഞിപ്പോൾ ആ ഹൃദയത്തിൽ യാതൊരു കയ്പില്ല. ഹെരോദാവിന്റെ മുമ്പിൽ കെട്ടപ്പെട്ടവനായി വസ്ത്രം മാറ്റി രക്താംബരം ധരിച്ച് തലയിൽ മുൾക്കിരീടം ചൂടി കോല് കൊണ്ട് തലയിൽ അടിച്ച് പടയാളികൾ ജയ് ജയ് എന്ന് പറഞ്ഞ് തന്നെ അവമാനിച്ചപ്പോൾ ആ പടയാളികളോട് കയ്പ് തോന്നിയില്ല. രാജാക്കന്മാരുടെ പ്രതിനിധികൾക്ക് വേണ്ടി ഹെരോദാവിനോട് തനിക്ക് കയ്പ് തോന്നിയില്ല. ലോകത്തിലെ സകല കോടതികളുടെയും ജഡ്ജിമാരുടെ റെപ്രസെന്റേറ്റീവ് ആയിരുന്ന പീലാത്തോസിനോട് തനിക്ക് കയ്പ് തോന്നിയില്ല. ലോകത്തിലെ സകല പടയാളികളുടെയും റെപ്രസെന്റേറ്റീവ് ആയിരുന്ന റോമൻ പടയാളികളോട് തനിക്ക് കയ്പ് തോന്നിയില്ല. തന്റെ രോമം പറിച്ചവരോട് തനിക്ക് കയ്പ് തോന്നിയില്ല. തന്റെ പുറം മുഴുവ് ചാലുകൾ പോലെ കീറി കാട്ടവാറടികൊണ്ട് അടിച്ചു തന്റെ മാംസം പറിച്ചപ്പോൾ തനിക്ക് അവരോട് കയ്പ് തോന്നിയില്ല. ദൈവത്തിന് മഹത്വം. കാൽവറി റോഡിന്റെ ഇരു സൈഡിലും അനേക ആയിരങ്ങൾ അവിടെ നിൽക്കുമ്പോൾ സകല മനുഷ്യരുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. രാജാക്കന്മാരെ പ്രതികരിച്ചുകൊണ്ട് ഹെരോദാവ് ഉണ്ടായിരുന്നു, സകല കോടതികളെയും പ്രതികരിച്ചുകൊണ്ട് പീലാത്തോസ് ഉണ്ടായിരുന്നു, സകല പടയാളികളെയും പ്രതികരിച്ചുകൊണ്ട് റോമൻ പടയാളികൾ ഉണ്ടായിരുന്നു, ലോകത്തിലെ സകല രാഷ്ട്രീയ പാർട്ടികളെയും പ്രതികരിച്ചുകൊണ്ട് പരീശന്മാരുടെ പാർട്ടിയിലും സദൂക്കിയരുടെ പാർട്ടിയിലും ഹെരോദ്യരുടെ പാർട്ടിയിലും ഉള്ളവർ ഉണ്ടായിരുന്നു, തന്നെ ഓറ്റിക്കൊടുത്തവരുടെ റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരുന്നു, തന്നെ തള്ളിപ്പറഞ്ഞവൻ അവിടെ ഉണ്ടായിരുന്നു, കള്ളന്മാരവിടെ ഉണ്ടായിരുന്നു, കൊലപാതകനായ ബർന്നബാസ് അവിടെ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നീ അവിടെ ഉണ്ടായിരുന്നു. സർവലോകത്തിന്റെയും ഭാവത്തേക്ക് വന്നുകൊണ്ട് സകല മനുഷ്യരുടെയും കയ്പ് ഒരുമിച്ച് കുടിക്കുവാൻ യാത്ര തിരിച്ച കർത്താവ് കാൽവറി റോഡിൽ കൂടെ മന്ദം മന്ദം പോകുമ്പോൾ പുറത്ത് അടിക്കുന്ന ചാട്ടവാറടി ഒരു വലിയ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ I was there and you were there. Where were you when they crucified my Lord? എനിക്കും നിനക്കും വേണ്ടി ജീവിതത്തിന്റെ സകല കയ്പും അവസാനം വരെ കുടിച്ച നമ്മുടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒന്നാണ്. See that no bitter root grows in you to cause trouble. സഭായോഗത്തിന് വരുമ്പോൾ ഒരിക്കലും തോന്നരുത്, പാസ്റ്ററോട് കയ്പ് തോന്നരുത്, സഭായോഗത്തിന് വരുമ്പോൾ സഹോദരിമാരോടും സഹോദരന്മാരെ തമ്മിലും കയ്പ് തോന്നരുത്. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ ഒരു ആരാധനയാണ് ദൈവസന്നിധിയിൽ നാം വരുമ്പോൾ കയ്പില്ലാത്ത ഒരായിപ്പാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. ദൈവത്തിന് മഹത്വം. നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ വേണ്ടിയാണ് വരുന്നത്. വിശുദ്ധ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ ആയിരിക്കുന്നവർ എപ്പോഴും പ്രാർത്ഥിക്കുവാനുള്ളതായ ആ കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നിൽക്കുന്ന സ്ഥലം നിശുദ്ധമായിരിക്കും. ദൈവത്തിന് മഹത്വം. ഈ നിൽക്കുന്ന സ്ഥലം നിശുദ്ധമായിരിക്കണമെങ്കിൽ ആദ്യം നാം പാലിക്കേണ്ടതായ പ്രമാണം നമ്മുടെ വീട്ടിൽ സഹോദരിമാരോട് സഹോദരന്മാർ തമ്മില് സഭയിലെ അയൽവാസികൾ തമ്മില് യാതൊരു കയ്പും തോന്നും. എന്റെ പ്രിയ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ, ഇന്ന് രാത്രി നിങ്ങൾ തമ്മിൽ അന്യോന്യം ജീവിതത്തിലുള്ള കയ്പ്, നിങ്ങളോട് കഠിനമായി സംസാരിച്ചവരോട് നിങ്ങളോട് കഠിനമായി പെരുമാറിയവരോട് ആ കയ്പ് മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഇരുന്നാൽ തന്നെ പ്രാർത്ഥിക്കുന്ന രാത്രിയായിത്തീരട്ട്. പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്കോ നിങ്ങളോട് നിങ്ങൾക്ക് തോന്നിയതായ കയ്പ് മാറുവാൻ ഇന്ന് രാത്രി ഇടയാകട്ടെ. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, നാം കൂടി വരുന്നതിന് മുമ്പ്, ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ കയ്പ് മാറ്റിവെക്കുവാൻ നാം പഠിച്ചിരിക്കണം. ആരാധനാ യോഗത്തിൽ കയ്പുണ്ടാവാം, പാട്ട് പാടുമ്പോൾ കയ്പുണ്ടാകാം, മറുഭാഷ പറയുമ്പോൾ കയ്പുണ്ടാകാം, പ്രബോധിപ്പിക്കുമ്പോൾ കയ്പുണ്ടാകാം, ഏത് സന്ദർഭത്തിനും കയ്പുണ്ടാകാനുള്ള സാധ്യത. ദൈവത്തിന് മഹത്വം. സമയം അധികരിച്ചതുകൊണ്ട് ഞാനിവിടെ നിർത്തിട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവും തൂങ്ങി മരിച്ചു, സർവ്വലോകത്തിന്റെയും കയ്പ് തനി കുടിക്കുവാൻ കൊടുത്തു, എനിക്കും നിനക്കും വേണ്ടിയും കർത്താവ് തൂങ്ങി മരിച്ചു. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഭവനത്തിൽ സന്ധ്യായ പ്രാർത്ഥന കഴിക്കുമ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരിക്കുമ്പോൾ ആദ്യം ഈ വാഴ്ത്തുക നീ മനമെന്ന് പാടരുത്. ഭാര്യയെ അടുത്തു വരുത്തിരുത്തി കുഞ്ഞുങ്ങളെയും വിളിച്ചിരുത്തി, കുഞ്ഞെ, ഭാര്യയെ, ചോശാമ്മ, ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക, എനിക്ക് നിന്നോട് ഇന്ന കയ്പുണ്ടായിരുന്നു, എന്നോട് സദയം ക്ഷമിക്കണം. അച്ചായ, ഞാൻ ക്ഷമിച്ചിരിക്കും. മൂത്ത മോള് വിളിച്ചു, അവളോട് ചോദിച്ചു, മോളെ പപ്പായോടും മമ്മിയോടും കയ്പ്. മക്കളെയും വിളിച്ച് ആ കയ്പില്ല എന്ന് കർത്താവിന്റെ നാമത്തിലേറ്റ് പറയുമ്പോൾ സ്വർഗം നമ്മുടെ നീലെ പുറക്കുകയാണ്. അടയപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിന്റെ സാക്ഷ്യ ആ കയ്പാകുന്ന
ആ ബോൾട്ട് നീക്കുമ്പോൾ തുറന്ന സ്വർഗം തുറന്ന് കർത്താവ് നമ്മുടെ മധ്യ വരിക. കൈ ഓർത്ത് പിടിച്ചുകൊണ്ട് വാഴ്ത്തുക നീ മനവേ എന്ന് പാടുമ്പോൾ ഹൃദയങ്ങൾ ഒന്നാകുമ്പോൾ ആത്മാവ് ഉച്ചരിച്ച് കൂടാത്ത ഞരക്കങ്ങളാൽ നിനക്ക് പക്ഷവാദം ചെയ്യുമ്പോൾ ദൂതന്മാരുടെ സംഘം നിന്നെ കാവൽ ചെയ്യുവാൻ ഇറങ്ങി വരുമ്പോൾ സർവ്വശക്തന്റെ നിഴല് നിന്റെ നീരെ നിഴലിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്, സ്വർഗീയ അനുഭവമാണ്. ഇന്ന് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന വീട്ടിൽ നടക്കട്ടെ. അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിന്ന് ഞായറാഴ്ച കൂടി വരുമ്പോൾ പാസ്റ്റർ മുതൽ എല്ലാവരും ഒരു സ്വയപരിശോധന നടത്തി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കയ്പായിട്ടുണ്ടോ എന്ന് നോക്കി അന്യോന്യം ക്ഷമ ചോദിച്ച് അന്യോന്യം ചുമ്മനം കൊടുത്ത് അന്യോന്യം കൈ കൊടുത്ത് ഒരു സഹായകം നടത്തിയാൽ പിറ്റേ ആഴ്ച അതിന്റെ ഇരട്ടി ആൾക്കാരവിടെ വരും. സ്വർഗരാജ്യത്തിലെ പ്രവേശനത്തെ തടസ്സമായി നീക്കുന്നത് ദൈവമല്ല, നാം ഓരോരുത്തരുമാണ്. നമ്മുടെ ഭവനത്തിന്റെ പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത് മറ്റാരുമല്ല, നാം ആണ്. എന്റെ പ്രിയ സഹോദരന്മാരെ, നമുക്ക് മനോഹരമായ ഒരു കുടുംബജീവിതം നയിക്കാം, നമ്മുടെ ഭാര്യമാരോടുള്ള കയ്പിന്റെ രാത്രി നിൽക്കാം, നമ്മുടെ ഭർത്താക്കന്മാരോടുള്ള കയ്പ് നിൽക്കാം, നമ്മുടെ കയ്പ് തീർന്നതായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി നമ്മുടെ തലകളെ ഉണക്കാം. കർത്താവ്, നീ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ സകല മാനവജാതിയുടെയും കയ്പുമായി. ഞങ്ങൾക്ക് ദിവസം തോറും തോന്നുന്ന കയ്പ്, അന്യന് തോന്നുന്ന കയ്പ് ഞങ്ങൾക്ക് വേണ്ടി മുൻകൂറായി നീ കുടിച്ചു കഴിഞ്ഞു. ആകയാൽ നിന്റെ സന്നിധിയിൽ വരുമ്പോൾ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും കയ്പുള്ളവരായിരിക്കാൻ ഞങ്ങൾക്കിടയാകരുത്. ഞങ്ങൾ കയ്പുള്ളവരായി വരുന്നെങ്കിൽ തൂങ്ങിച്ചാകുവാനുള്ള യോഗ്യത മാത്രമാണ്. ആ യോഗ്യത നിന്റെ നേരെ ചുമത്തി നീ ഞങ്ങൾക്ക് മുൻപായി തൂങ്ങി മരിച്ചതിനാൽ ഞങ്ങൾ കയ്പുള്ളവരായിരിക്കാൻ പാടില്ല എന്ന് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി കർത്താവെ, ഒരു പുതിയ തീരുമാനം ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ തമ്മിൽ ഉണ്ടാകുക. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയും അന്യം കയ്പുള്ളവരായി പിരിഞ്ഞു പോകാൻ ഇടയാകരുത്. ഞങ്ങളുടെ പാസ്റ്റേഴ്സ് തമ്മിലുള്ള കയ്പുകൾ, ഞങ്ങളുടെ സഹോദരന്മാർ തമ്മിലുള്ള കയ്പുകൾ, ഞങ്ങളുടെ എല്ലാ കയ്പുകളും മാറി കർത്താവെ ഈ പട്ടണത്തിൽ എന്റെ ദൈവമേ, എന്റെ പ്രിയ കർത്താവെ, ഒരു ഉണർവിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു വലിയ ഇടിമുഴക്കത്തിന്റെ ശബ്ദം, വലിയ മഴയുടെ ശബ്ദം ഇന്ന് ആരംഭിക്കുവാൻ നീടയാക്കണമെന്ന് പ്രാർത്ഥി. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കയ്പകലുവാൻ, ഞങ്ങളുടെ സഭയിൽ നിന്ന് കയ്പ് മാറുവാൻ ഇന്ന് രാത്രി നീടയാക്കണമേ. കരുണയുള്ള കർത്താവെ, ദയവായി ശാന്തമായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു പുതിയ തീരുമാനത്തിലേക്ക് കുടുംബങ്ങളെയും വ്യക്തികളെയും നയിക്കണമേ. അതിന്റെ മാധുര്യം, സ്വർഗീയമായ സാന്നിധ്യത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ ഇന്ന് രാത്രി നീടയാക്കണമേ. യേശുക്രിസ്തുവിന് ധന്യമായി നാം പ്രതീക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മളെ സഹായിക്കണം.
അന്നങ്ങളിൽ കരങ്ങൾ കൊണ്ടു മന്നാ നിന്നെ അടിച്ചവർ പരിഹസിച്ചു, മന്നാ നിന്നെ അടിച്ചവർ പരിഹസിച്ചു. ണി കൊണ്ടു മരത്തോടു ചേർത്തടിച്ചു, ഇരുവശവും കുരിശുകളിൽ ഇരു കള്ളർ നടുവിൽ നീ മരിച്ചു പറാ, ഇരു കള്ളർ നടുവിൽ നീ മരിച്ചു പറാ.
നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു.